ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ചാർലി ചാപ്ലിൻ സിനിമകളിൽ അധികവും സംഭാഷണങ്ങളില്ല. എന്നാൽ ചാപ്ലിൻ സിനിമകൾ അനേകരോട് പല വിഷയങ്ങൾ സംവദിച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയവും സാമൂഹ്യ അവസ്ഥയും ഉണ്ടായിരുന്നു. മുതലാളിത്തത്തിന്റെയും ഫാക്ടറി വൽക്കരണത്തിന്റെയും മുതലാളിത്ത മൂലധനത്തിന്റെയും പ്രശ്നങ്ങളെ വിസ്മയാവഹമായ പ്രവചനശേഷിയോടെ അദ്ദേഹം അവതരിപ്പിച്ചു. 1925 പുറത്തിറങ്ങിയ ഗോൾഡ് റഷിലും 1936 പുറത്തിറങ്ങിയ മോഡേൺ ടൈംസിലും ഒക്കെ അത് കാണാം. ദ കിഡ് മനുഷ്യത്വ ശൂന്യതയെ അടയാളപ്പെടുത്തുന്ന ചിത്രമായിരുന്നു. മാതൃത്വത്തെപ്പോലും സാമ്പത്തികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ദുരവസ്ഥ ആവിഷ്കരിക്കുന്ന സിനിമ. ഒട്ടുമിക്ക സിനിമകളും നിശബ്ദമായി സംസാരിച്ചെങ്കിലും 1940 പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ ചാപ്ലിൻ പറയുന്ന സംഭാഷണങ്ങൾ ഉള്ളുപൊള്ളിക്കുന്നവയായി മാറി. ലോകസമാധാനത്തിന് വിഘാതമാകുന്ന പുരോഗമനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം.
Greed has poisoned men's souls, has barricaded the world with hate, has goose-stepped us into misery and bloodshed. We have developed speed, but we have shut ourselves in. Machinery that gives abundance has left us in want. Our knowledge has made us cynical, our cleverness hard and unkind. We think too much and feel too little.
അത്യാർത്ഥി മനുഷ്യകുലത്തിന് എങ്ങനെ നാശമാകുന്നു എന്നദ്ദേഹം പറയുന്നു.
More than machinery, we need humanity. More than cleverness, we need kindness and gentleness. Without these qualities, life will be violent and all will be lost.
ചാപ്ലിന്റെ മോഡേൺ ടൈംസിൽ ഒരു രംഗമുണ്ട്. ജാഥ നടക്കുന്ന രംഗമാണത്. തൊഴിൽ നഷ്ടപ്പെട്ട നിർമ്മാണ തൊഴിലാളിയായ ചാപ്ലിന്റെ തെരുവ് തെണ്ടി തനിക്ക് മുന്നേ പോകുന്ന ലോറിയിൽ നിന്ന് വീണു പോകുന്ന കൊടി തിരികെയേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ആ രംഗം. പിന്നീട് കാണുന്നത് ചാപ്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ്. കൊടിയേന്തി ചാപ്ലിൻ കലാപകാരിയാണ് എന്ന് മുദ്രകുത്തിയാണ് അറസ്റ്റ്. മുതലാളിത്തത്തിനെതിരായ സമരമുഖങ്ങളെ ഒക്കെ വ്യത്യസ്ത തലങ്ങളിൽ ചൂണ്ടിക്കാണിച്ച സിനിമ. പറഞ്ഞുവന്നത് മുദ്രാവാക്യങ്ങൾ ഓരോ കാലത്തിലും തങ്ങളുടെ ആശയങ്ങളെ തങ്ങളുടെ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കാനുള്ള ആയുധങ്ങളായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി സജീവമായ നമ്മുടെ നാട്ടിൽ ഏതുതരം മുദ്രാവാക്യങ്ങളാണ് ഇന്ന് ജനമനസ്സിൽ ഇടം നേടുന്നത് എന്നാലോചിക്കാനാണ്. അവഗണിക്കപ്പെട്ടവന്റെ, തിരസ്കരിക്കപ്പെട്ടവന്റെ, പീഡിതന്റെ, ദുഃഖിതന്റെ രോഷവും കണ്ണീരും ഒക്കെ മുദ്രാവാക്യങ്ങളായ നാടാണ് നമ്മുടേത്. ഓരോ മുദ്രാവാക്യവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ബ്രിട്ടീഷ് ഭരണം മൂർദാബാദ്, സാമ്രാജ്യത്വം തകരട്ടെ, ജന്മിത്വം തകരട്ടെ, കർഷക സമരം സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ കർഷകരെ ജന്മിത്തത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ സംഘടിപ്പിക്കുന്നതിനും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും വലിയ പങ്കുവഹിച്ചു. കടുത്ത അരിക്ഷാമം നേരിട്ട കാലത്ത് ഉയർന്നു പൊങ്ങിയ മുദ്രാവാക്യമായിരുന്നു ഉരിയരി പോലും കിട്ടാനില്ല പൊന്നുകൊടുത്താലും, ഉദയാസ്തമനം പീഡിക മുന്നിൽ നിന്ന് നരച്ചാലും. ആധുനിക കേരള സൃഷ്ടിക്കായി ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥിതിക്കെതിരെ സമരങ്ങൾ നയിച്ചവർ ഐക്യ കേരളത്തിന്റെ ഭരണകർത്താക്കളായപ്പോൾ നിവർന്നു നിൽക്കാൻ ഭൂമിക്ക്, തലചായ്ക്കാനൊരു കൂരയ്ക്ക്, പൊരുതാൻ നമുക്ക് ഉയരു പകർന്ന കൊടിയാണി കൊടിത്താഴില്ല എന്നുയർന്ന മുദ്രാവാക്യം. ഇന്ന് നമ്മുടെ മുദ്രാവാക്യം എന്താണ് എന്നതാണ് പ്രധാന ചോദ്യം. അനാവശ്യ വിവാദങ്ങളല്ലാതെ ഉയർത്താൻ ഏത് ആശയങ്ങളാണ് നമുക്കുള്ളത്?
കേരളത്തിലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത ജോർജ് പുളിക്കൻ പറയുന്നു,
ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണിച്ചിരുന്ന പരസ്പരം നേതാക്കൾ തമ്മിൽ, എതിർപക്ഷത്തും ഉള്ള നേതാക്കൾ പരസ്പരം തമ്മിൽ കാണിച്ചിരുന്ന ഒരു ബഹുമാനത്തിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു സത്യസന്ധതയുടെ ഒരു അംശം ഉണ്ടായിരുന്നു. ഒരു സംഭവം വളരെ രസകരമാണ്. 1957 EMS സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടി നടന്ന ഒരാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ. അപ്പോ പി ടി ചാക്കോ വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത്, അതായത് EMS സർക്കാരിനെ മറിച്ചിടാൻ നടക്കുന്ന കാലത്ത്, ഒരു ദിവസം ഈ പി ടി ചാക്കോ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലകത്തിരുന്ന് മുറിയിലിരിക്കുന്ന സമയത്ത് പുറത്ത് പി ടി ചാക്കോയുടെ കൊച്ചുമക്കള് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. അവർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ ഈ പുറത്ത് കേൾക്കുന്ന വിമോചന സമര മുദ്രാവാക്യങ്ങൾ, അപ്പൊ നമുക്കറിയാം ആദ്യത്തെ നമ്മുടെ EMS മുഖ്യമന്ത്രിയായിരുന്ന EMSന് അല്പം വിക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭക്ഷ്യമന്ത്രിയായിരുന്ന KC ജോർജിന് കാലിനൊപ്പം അല്പം മുടന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ചേർത്ത് മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു പുറത്ത് വിമോചന സമരക്കാർ. അപ്പൊ ആ കുട്ടികൾ ഇത് കേട്ടിട്ട് വീടിന്റെ ഉമ്മറത്തിരുന്ന് അതേപോലെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. സ സസ്യശ്യാമള കേരള നാട്ടിൽ, വി വി വിക്കൻ നമ്പൂതിരിക്കേണ്ട അധികാരം, ഒന്നരക്കാല കെ സി ജോർജ് ഒന്നരക്കോടി നീ കട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പെട്ടെന്ന് ഇതേ സർക്കാരിനെ മറിച്ചിടാൻ നടക്കുന്ന ഈ പി ടി ചാക്കോ പുറത്തിറങ്ങി വന്നിട്ട് മക്കളോട് പറയാണ് ഇനി മേലിൽ ഈ മുദ്രാവാക്യം ഈ വീട്ടിൽ ഉയരരുത്. ഇത്തരം പരാധീനതകളൊക്കെ വെച്ച് എങ്ങനെയാണ് ഇ എം എസും കെ സി ജോർജും ഒക്കെ ഇത്തരം ഉന്നത പദവിയിലെത്തി എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയാൻ. അപ്പോൾ വളരെ വ്യത്യസ്തമായ വീക്ഷണമായിരുന്നു ആളുകൾ തമ്മിൽ. അത്തരത്തിലല്ല രാഷ്ട്രീയമാണ് പറയേണ്ടത്, അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കുറവുകളെ കുറിച്ച് എടുത്തു കാട്ടുന്ന രീതിയിലുള്ള രാഷ്ട്രീയമല്ല നടത്തേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് നേരെ തിരിച്ചാണ്.
വോട്ടിനായുള്ള ചീട്ട് കിട്ടിയിടുമ്പോൾ ഓർക്കണം നിങ്ങൾ നാടിനെ വീടിനെ, അതാണ് ഉയരേണ്ടത്, അനാവശ്യ തർക്കങ്ങളല്ല.
ഏറ്റവും രസകരമായ ഒരു സംഭവം പ്രായഭേദമന്യേ ഞാൻ സംസാരിച്ച സാധാരണക്കാരെല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഓർത്തു വെച്ചിരുന്ന ഒന്ന് മുദ്രാവാക്യമായിരുന്നു ചെറിയ തുറയിലെ വെടിയേറ്റ് മരിച്ച ഫ്ലോറിയെ കുറിച്ചുള്ള മുദ്രാവാക്യം. എനിക്കൊന്നും ഒരു പക്ഷേ വിമോചന സമരത്തിന്റെ വിജയത്തിലേക്ക് പോലും നയിച്ച ഒരു മുദ്രാവാക്യമാണ് അത്. തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ഭർത്താവില്ല നേരത്ത് വെടിവെച്ച് കൊന്നൊരു സർക്കാരെ ഞങ്ങൾ ചങ്കില ചോരയ്ക്ക് നിങ്ങളുടെ കൊടിയുടെ നിറമാണെങ്കിൽ പകരം ഞങ്ങൾ ചോദിക്കും. അത്തരത്തിലുള്ള ഒരു ചിന്തയൊന്നും ഇല്ല. ഇന്ന് വരുന്നു ക്ഷിപ്രകോപികളാണ് എല്ലാ രാഷ്ട്രീയക്കാരും. പെട്ടെന്ന് വരുന്നു അവർ നേതാക്കളുടെ അച്ഛനും അമ്മയ്ക്കും തന്തയ്ക്കും എല്ലാവർക്കും വിളിക്കുക എന്നൊക്കെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ കേൾക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്ന മുദ്രാവാക്യം. അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ ഈ സമൂഹത്തിലാണ്. അപ്പൊ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം എങ്ങനെയൊക്കെ എതിർ സ്ഥാനാർത്ഥിയെ ഇടിച്ചു താഴ്ത്താം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നു വിജയിപ്പിക്കുക എന്നല്ല അധികം മുദ്രാവാക്യങ്ങളും, നിങ്ങൾ മറ്റേ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്ത മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നിലവാര തകർച്ചയായിട്ട് തോന്നുന്നത്.
വോട്ടിനായുള്ള ചീട്ട് കിട്ടിയിടുമ്പോൾ ഓർക്കണം നിങ്ങൾ നാടിനെ വീടിനെ, അതാണ് ഉയരേണ്ടത്, അനാവശ്യ തർക്കങ്ങളല്ല. അതിൽ അഭിരമിക്കുന്നവർക്ക് ചാപ്ലിന്റെ ഈ വാചകമാണ് മറുപടി.
Those who can hear me, I say, the misery that is now upon us is but the passing of greed, the bitterness of men who fear the way of human progress. The hate of men will pass and dictators die, and the power they took from the people will return to the people, and so long as men die, liberty will never perish.